ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഒബദ്യാ പ്രവാചകന്റെ പുസ്തകം 10 മുതലുള്ള വാക്യങ്ങളാണ്. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഏദോമിനെ ദൈവം നശിപ്പിക്കുവാൻ പോകുന്നതിന്റെ കാരണങ്ങളാണ് ഒന്നൊന്നായി എഴുതിയിരിക്കുന്നത്. ജീവിതത്തിലെ അഹങ്കാരമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പാപം. പക്ഷേ ഇത് മറ്റു പാപങ്ങൾ ചെയ്യുന്നതിനായി വഴിതെളിയിച്ചു. നോക്കണേ, അഹങ്കാരം എന്നത് ഒരു മനോഭാവമാകുന്നു, പക്ഷേ നമുക്കധികം നാൾ മൂടിവെക്കാവുന്ന ഒരു മനോഭാവമല്ല അത്. ക്യാൻസർ രോഗം പോലെ അത് പൊട്ടി പുറത്തു വരും. കാരണം മനുഷ്യനിൽ അത്ര ഭയങ്കര പ്രേരക ശക്തി ഇതിന് കൊടുക്കുവാൻ സാധിക്കും. താങ്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തത്വശാസ്ത്രം പതിയെ പതിയെ കൈവിരലുകളിലൂടെയും കാലുകളിലൂടെയും കണ്ണുകളിലൂടെയും അതെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അതിന്റെ വഴിയെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഏതെങ്കിലും വിധത്തിൽ ആ തത്വശാസ്ത്രം താങ്കൾ പ്രകടിപ്പിക്കും. തീർച്ചയാണ്, താങ്കൾ ഒരു നാസ്തിക ചിന്താഗതിക്കാരനാണെങ്കിൽ ഒരു നാസ്തികന്റെ ജീവിതമേ താങ്കൾ നയിക്കൂ. താങ്കൾ ദൈവമുള്ളവനെങ്കിൽ ഒരു ദൈവീകമായ ജീവിതമായിരിക്കും താങ്കൾ നയിക്കുന്നത്. അത് സ്വാഭാവികമാകുന്നുവല്ലോ. അതുകൊണ്ട് ഓബദ്യാവ് ഏദോമിന്റെ അഹങ്കാര ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഭയങ്കര പാപങ്ങളുടെ പട്ടിക നിരത്തുവാൻ പോകുകയാണ്. സുഹൃത്തെ, ദൈവത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അതിൻപ്രകാരം മാത്രമേ താങ്കളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ താങ്കൾക്ക് സാധിക്കൂ. വിശുദ്ധനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ദർശനം മാത്രമേ താങ്കളെ വിശുദ്ധിയിലേക്ക് ആനയിക്കൂ. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് അനീതി പ്രവർത്തിച്ച സാൻമാർഗിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ആർക്കെങ്കിലും താങ്കളെ ജീവിത വിജയത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുമോ? മനുഷ്യരെ കബളിപ്പിക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന വേലകൾ നോക്കണേ. 3 അടി മാത്രം പൊക്കമുള്ള വിരുദൻ പൊക്കം വയ്ക്കുവാനുള്ള മരുന്ന് വിൽക്കുന്നത് പോലെയാണ് ഈ കാണുന്ന ദൈവങ്ങളും അവരുടെ ശിങ്കിടി ഗുരുക്കന്മാരും എന്നോർക്കണം. ഉണർന്നു ചിന്തിക്കൂ സുഹൃത്തെ. ഈ ഭാഗത്ത് താങ്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഏശാവും യാക്കോബും സഹോദരന്മാരായിരുന്നു. ഇരട്ട സഹോദരന്മാർ, ഒരേപോലെയുള്ള സഹോദരന്മാരല്ലായിരുന്നു. പിന്നെയോ എതിർ സ്വഭാവമുള്ള സഹോദരന്മാർ, ഒരേ കുടുംബത്തിൽ ഒരേ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരുന്നു അവർ. ആരംഭം മുതൽക്കേ അവർ തമ്മിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഭേദമാക്കപ്പെടാഞ്ഞ പകയും കയ്പും അവർ തമ്മിലുണ്ടായിരുന്നു. 2 വലിയ രാജ്യങ്ങളായി തീർന്നിട്ടും ഈ പകയും പിണക്കവും ഭേദമാക്കപ്പെട്ടില്ല. എന്ത് ഉപാധി ഇതേക്കുറിച്ച് നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിൽ തന്നെ, മക്കളെ വളർത്തുമ്പോൾ അവർ അന്യോന്യം പക വെച്ചുകൊണ്ടിരിക്കുവാൻ അനുവദിക്കരുത്. പിള്ളേരല്ലേ, മാറിക്കൊള്ളും എന്ന് പറയരുത്. പ്രായമായവർ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കഷ്ടമായി കുഞ്ഞുങ്ങൾ പക വെച്ചു പുലർത്തും. ഇത് കാര്യമാക്കാതിരുന്ന അനേകം കുടുംബങ്ങൾ തകർന്നു തരിപ്പണമായ കഥ എനിക്കറിയാം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറില്ല. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഏദോമുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് ദൈവത്തിന് തന്റെ ജനത്തോട് ചിലതൊക്കെ പറയുവാനുണ്ട്. 137-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിന്റെ നാൾ ഓർക്കണമേ. ബാബിലോന്യർ ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിച്ച ആ അന്ധകാര സമയത്ത് ഏദോം ഇസ്രായേലിന് തുണയായി നിൽക്കേണ്ടതിന് പകരം ബാബിലോന്യരുടെ പക്ഷം ചേർന്ന് അവരുടെ മൃഗീയത്വത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ജയ് വിളിക്കുകയും ചെയ്തു. നോക്കണേ, സ്വന്തം സഹോദരനോട് കാണിക്കുന്ന അന്യായം. പക്ഷേ ഇസ്രായേലിയർ കനാൻ നാട്ടിൽ പ്രവേശിച്ച ആദ്യ സമയത്ത് ദൈവം അവരോട് പറഞ്ഞത്, ഏദോമിനെ വെറുക്കരുത്. നോക്കണേ, അവൻ നിന്റെ സഹോദരനല്ലോ. മിസ്രൈമിനെ വെറുക്കരുത്, നീ അവന്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ എന്നാണ്. ഏദോമുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം വലുതായിരുന്നു. അവൻ അവന്റെ സഹോദരൻ, അതെ രക്തബന്ധത്തിലുള്ള സഹോദരനായിരുന്നു. ആ കാരണത്താൽ ദൈവം പറഞ്ഞു അവർ അവനെ പകയ്ക്കുവാൻ പാടില്ല എന്ന്. എന്നിരുന്നാലും ഏദോം രാജ്യത്തിന്റെ ചരിത്രത്തിലുടനീളം ഇസ്രായേലുമായി വലിയൊരു കയ്പ് അവൻ കൊണ്ടു നടന്നു. അവന്റെ ചരിത്രം മുഴുവൻ ആ കയ്പിന്റെ ചരിത്രമായിരുന്നു. ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്ന അവരുടെ അഹങ്കാര മനോഭാവത്തിൽ നിന്നും ഉടലെടുത്ത 5 പ്രത്യേക പ്രവർത്തനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് അല്പം വിശദമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്ന അവരുടെ അഹങ്കാര മനോഭാവത്തിൽ നിന്നും ഉടലെടുത്ത അഞ്ച് പ്രത്യേക പ്രവർത്തനങ്ങൾ, അഥവാ അവരുടെ അഹങ്കാരം വെളിയിൽ വന്നതായ അഞ്ച് വിധം. ഒന്നാമത്തേത് സാഹസം അഥവാ അക്രമം. പത്താം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. ഈ ജനത്തിന്റെ അക്രമ സ്വഭാവത്താൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഒന്ന്, ലജ്ജ നിന്നെ മൂടും. ഒടുവിൽ ബാബിലോൺ പെട്ര പട്ടണം പിടിക്കുകയും അതിലെ ജനങ്ങളെ ബന്ദികളാക്കുകയും ചെയ്തു. അവർ ബന്ദികളായി കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് അവർ വളരെയധികം കഷ്ടപ്പെട്ടു. രണ്ട്, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. ഏതോ ഒരു രാജ്യം എന്ന സ്ഥിതിയിൽ നിന്നും പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. ഈ നാളുകളിൽ നാം ഇസ്രായേലിനെ കുറിച്ച് വളരെയധികം കേൾക്കുന്നുണ്ട്, പക്ഷേ ഏദോമിനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല എന്നത് രസകരം തന്നെ. ദൈവവചനം എത്ര വാസ്തവമാണില്ലേ. അക്രമാസക്തരായി വഴക്കുണ്ടാക്കി ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ ശ്രമിച്ച ഒരു രാഷ്ട്രമാണ് ഏദോം. അക്രമം ഒരിക്കലും ദൈവത്തിന്റെ മാർഗമല്ല. അത് ഏത് നിലവാരത്തിലാണെങ്കിലും അംഗീകരിക്കുവാൻ ദൈവവചനത്തിൽ പ്രമാണമില്ല. അക്രമണത്തിലൂടെ ആണെങ്കിലും പാവങ്ങളെ ഉദ്ധരിക്കണമെന്ന് വാദിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാർ പോലുമുണ്ട്. അവർ ഉദ്ഘോഷിക്കുന്നത് ദൈവത്തിന്റെ മാർഗമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പിശാചിന്റെ വഴിയാണ്. അക്രമത്തിലൂടെയും യുദ്ധത്തിലൂടെയും ഒന്നും തന്നെ ശരിയാക്കുവാൻ സാധ്യമല്ല. ഈ മാർഗം ഒരു പ്രകാരത്തിലും അനുവദിച്ചുകൂടാ. അന്യോന്യം തലതല്ലിക്കീറുന്നത് ചെകുത്താന്റെ തന്ത്രമാകുന്നു. അവന്റെ കിങ്കരന്മാരായി നാം പ്രവർത്തിക്കരുത് സുഹൃത്തുക്കളെ. ഏദോമിനെതിരെയുള്ള രണ്ടാമത്തെ ആരോപണം, അവർ ഇസ്രായേലിന്റെ ശത്രുക്കളുമായി കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. പതിനൊന്നാം വാക്യം, നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുശലേമിന് ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. ഇസ്രായേലുമായിട്ടായിരുന്നല്ലോ ഏദോമിന് രക്തബന്ധമുണ്ടായിരുന്നത്. എന്നിട്ടും ഇസ്രായേലിനെ ശത്രുക്കൾ മൃഗീയമായി ആക്രമിച്ചപ്പോൾ, അവരുടെ രാജ്യത്തെ കീഴടക്കിയപ്പോൾ ഏദോം ശത്രുപക്ഷത്ത് നിന്നു. എന്നിട്ട് ഇസ്രായേലിനെ ഉപദ്രവിച്ചു. എത്ര ഭയാനകമായിട്ടുള്ള സ്ഥിതിയില്ലേ. അനേകം ആളുകളും ഇപ്രകാരം തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പക വീട്ടാറുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ശത്രുക്കളുമായി കൂട്ടുകൂടി അവരെ ഉപദ്രവിക്കുക. പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദ്യരെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ടദിവസത്തിൽ നീ വമ്പു പറയേണ്ടതല്ല. ഏദോമിനെതിരെയുള്ള മൂന്നാമത്തെ ആരോപണമാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. യഹൂദയുടെ മേൽ വന്ന ദുരന്തത്തിൽ ഏദോം ആനന്ദിച്ചു. ഇങ്ങനെയുള്ളത് എപ്പോഴും അഹങ്കാരത്തിന്റെ പ്രതിഫലനമാകുന്നു എന്നോർക്കണം. ഒരു വ്യക്തി എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു എന്നിരിക്കട്ടെ, ഇതറിയുന്ന അയാളുടെ ബന്ധുവോ മിത്രമെന്ന് അഭിനയിക്കുകയോ ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ, രണ്ടാമത്തെ വ്യക്തിയുടെ അഹങ്കാര മനോഭാവത്തെയാണ് അത് കാണിക്കുന്നത്. ദൈവം പറയുന്നു, അവിടുന്ന് നിഗളം വെറുക്കുന്നു എന്ന്. ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണിത്, മറ്റൊരു വ്യക്തിയുടെ കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്ന മൃഗീയ സ്വഭാവം. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ ദുർസ്വഭാവമുണ്ടോ? അവൻ അങ്ങനെ വരണം, അവൾക്കത് തന്നെ വരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ? ഒരു കുഴപ്പവുമില്ല. ഓഹ്, എത്ര മൃഗീയമായ ഒരു ചിന്താഗതി ഇല്ലേ. സുഹൃത്തെ, ഈ പറഞ്ഞതൊന്നും സ്നേഹത്തിൽ നിന്നോ കരുതലിൽ നിന്നോ ഉടലെടുക്കുന്നതല്ല. ഈ അഹങ്കാര മനോഭാവം താങ്കളെ വലിയ വിപത്തിൽ കൊണ്ട് ചാടിക്കും. അതിനു മുൻപ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് അനുതപിച്ച് അഹങ്കാരം ഉപേക്ഷിക്കുക. ചിലരുടെ ഏറ്റവും വലിയ സംതൃപ്തി മറ്റുള്ളവരുടെ ബലഹീനതകൾ കാണുന്നതാണ്. ഏതായിരുന്നാലും നമ്മുടെ വീട്ടിലെ സദ്യയായിരുന്നു ഉഗ്രൻ, അവരുടെ വീട്ടിൽ മുന്തിരിങ്ങ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. ഈ മത്സരം തീർച്ചയായും വളരെയേറെ അപകടം ഉണ്ടാക്കുന്നതാണ്. ഇത് നിർത്തൂ. ഈ അധപ്പതിച്ച അഹങ്കാരം നികളം, ദൈവത്തിൽ നിന്ന് അകന്ന് ചിന്തിക്കുന്ന മനോഭാവം. ഏദോമ്യരുടെ നാലാമത്തെ ഹൃദയമില്ലാത്ത പ്രവർത്തനം കൊള്ളയടിക്കലായിരുന്നു. പതിമൂന്നാം വാക്യം നോക്കിക്കേ, എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല, അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിന്മേൽ നീ കൈവെക്കേണ്ടതല്ല. ശത്രുക്കൾ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ഏതോം ശത്രുപക്ഷം ചേർന്നു എന്ന് മാത്രമല്ല, ശത്രു എല്ലാം നശിപ്പിച്ച് ജനങ്ങളെ ബന്ദികളാക്കി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഏതോം ഇസ്രായേൽ ദേശത്ത് പ്രവേശിച്ച് അവരെ കൊള്ളയടിച്ചു. എന്തൊരു ഹൃദയശൂന്യമായ പ്രവർത്തനമില്ലേ സുഹൃത്തെ. അഹങ്കാരം ഒരു മനുഷ്യനെ കൊണ്ട് മഹാമോശമായ കാര്യങ്ങൾ ചെയ്യിക്കും. അതിലൊന്നാണ് മോഷണം. പലരും ബിസിനസ്സിൽ മുൻപന്തിയിൽ നിൽക്കുവാനും കൂട്ടുകാരുടെ മധ്യത്തിൽ ആളാകാനും സത്യസന്ധമല്ലാത്ത മാർഗങ്ങളിൽ പണമുണ്ടാക്കുവാൻ തുടങ്ങും. പല പുരുഷന്മാരും ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുവാൻ അരുതാത്ത മാർഗങ്ങൾ, സത്യസന്ധമല്ലാത്ത മാർഗങ്ങൾ അവലംബിക്കുന്നത് കാണാം. എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം? മൂലകാരണം അഹങ്കാരം. ജീവനത്തിന്റെ പ്രതാപം എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ആ പ്രശ്നം, ദൈവത്തെ കൂടാതെ ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരു അഹങ്കാരിയായ മനുഷ്യൻ ഇപ്രകാരത്തിലുള്ള തെറ്റിലൊക്കെ ചെന്ന് ചാടും, എന്നിട്ട് ജീവിതം നശിപ്പിക്കും. മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും നല്ല പുസ്തകം ഇന്നും ബൈബിൾ ആകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മനുഷ്യ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നത്തിന്റെ മൂലകാരണം ബൈബിൾ കണ്ടുപിടിക്കുന്നു. സ്വയം വളരുവാനും വളർത്തുവാനും സഹായിക്കാമെന്ന് പറഞ്ഞ് പല പല കോഴ്സുമായി വരുന്ന മനഃശാസ്ത്രം അല്പമൊന്നും മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് ഒന്ന് തിരികെ വരാം. നമ്മുടെ സമൂഹത്തെയും ഇന്ന് നാശത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന പാപം ഒരുപക്ഷെ ഈ ചെറിയ പുസ്തകത്തിൽ താങ്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. അഹങ്കാരം. അതെ, ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ കഴിവുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന മനോഭാവം. അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അഞ്ചാമത്തെ പ്രവർത്തനം ഇതാ, 14-ാം വാക്യം. അവന്റെ പലായുധന്മാരെ ഛേദിച്ചു കളവാൻ നീ വഴിത്തലക്കൽ നിൽക്കേണ്ടതല്ല. കഷ്ടദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമല്ല. എന്റെ അഭിപ്രായത്തിൽ ഏതോമ്യരുടെ ഏറ്റവും നീചമായ പ്രവർത്തനം ഇതായിരുന്നു. ഇത് ചെയ്യുക മൂലം അവർ ഏറ്റവും താണുപോയി. ഈ പ്രവർത്തനത്തിലൂടെ യഥായോഗ്യം പോലെ രക്ഷപ്പെടുന്ന മൃഗീയ തത്വശാസ്ത്രമാകുന്നു ഏതോമ്യർ കാണിക്കുന്നത്. അവർ തങ്ങളുടെ സഹോദരന്മാരെ വഞ്ചിച്ച് ഒറ്റിക്കൊടുത്തു. നെബുക്കനേസർ എരുസലേം പട്ടണം പിടിച്ചപ്പോൾ അവിടുത്തെ ദേശനിവാസികൾ ചിന്തിച്ചിതറി. അനേകരും തങ്ങൾക്ക് ഒളിച്ചിരിക്കുവാൻ സൗകര്യപ്രദമായി കുന്നും കുഴിയുമായി കിടന്ന ഏതോം രാജ്യത്തെ കൂടിപ്പോയി. ഏതോമ്യർ അവരുടെ ദേശത്തെ നാൽക്കവലകളിൽ നിന്ന് ഇസ്രായേലിയർക്ക് ഒളിച്ചിരിക്കുവാൻ കഴിയുന്ന സ്ഥലങ്ങൾ തെറ്റിച്ചു. നോക്കണേ, ബാബിലോന്യ പടയാളികൾ ഇസ്രായേലിയരെ പിന്തുടർന്ന് വരുമ്പോൾ ഏതോമ്യർ പറയും, അതെ, ഒരു കൂട്ടം ഇസ്രായേലിയർ ഇതുവഴി വന്നത് ഞങ്ങൾ കണ്ടു. അവർ അതാ ആ വഴി പോയി. അവരെ ആ മലയിടുക്കിൽ ചെന്നാൽ കാണാം, അവർ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അതെ, ഏതോമ്യർ തങ്ങളുടെ സഹോദരന്മാരെ ഒറ്റിക്കൊടുത്തു, വഞ്ചിച്ചു, കൊല്ലിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്സുകാരൻ എന്നോട് പറഞ്ഞു, ഈ ബിസിനസ് ലോകം കടുകിടക്കിടം കൊടുക്കാത്ത കിടമത്സരമാകുന്നു എന്ന്. ദൈവത്തെ കൂടാതെ മനുഷ്യൻ ജീവിക്കുവാൻ തുടങ്ങിയാൽ മനുഷ്യൻ അങ്ങനായിത്തീരും. തനിക്ക് തന്നെ ഒരു പേരുണ്ടാക്കുവാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യർ. എങ്ങനെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം, എല്ലാ രംഗത്തും അങ്ങനെ വിജയിച്ചു നിൽക്കണം. എന്താണ് ഈ ചിന്തയുടെ എല്ലാം പിൻപിൽ എന്നറിയണ്ടേ? അതെ, നിഗളം, അഹങ്കാരം. എന്താണ് അഹങ്കാരം? ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്ന ഭാവമാകുന്നു അഹങ്കാരം. മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുവാനും വഞ്ചിക്കുവാനും ഇത് ഇടയാക്കും. സഹപ്രവർത്തകരുടെ ജോലി കൈക്കലാക്കുവാൻ അവരെ ഒറ്റിക്കൊടുക്കുന്നതിന് പിൻപിലുള്ളത് ഈ അഹങ്കാരം തന്നെയാണ്. അനേകരും സ്നേഹിതരെന്ന പോലെ അടുക്കും, വാസ്തവത്തിൽ അവർ ശത്രുക്കളാണ്. എന്ത് ഭയങ്കര ചതികളുടെ കഥയാണ് ഓരോ ദിവസവും നാം കേൾക്കുന്നത്! മറ്റുള്ളവരെ ചതിച്ചിട്ട് എങ്ങനെ ഒരു മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാം സുഹൃത്തെ? അതെ പൊന്നു സുഹൃത്തെ, താങ്കൾ ആരെയെങ്കിലും ചെറുതായോ വലുതായോ വഞ്ചിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ ആ ഭാവം കളയൂ. വലിയ ഒരു ആപത്തിൽ നിന്ന് താങ്കൾ തന്നെ രക്ഷപ്പെടൂ. ഭക്തന്മാർ എന്ന് അഭിമാനിക്കുന്നവരുടെ ലോകത്തിലും ഈ വഞ്ചന ഒട്ടും കുറവല്ല കേട്ടോ. ദുഃഖത്തോടെ മാത്രമേ ഇത് ഓർക്കുവാൻ എനിക്ക് സാധിക്കൂ. വിശ്വസിക്കുവാൻ കൊള്ളാകുന്നവൻ എന്ന് കണ്ട് ചിലരെ ആശ്രയിച്ചു, പക്ഷേ ഇന്ന് അവർ തിരിച്ചു കടിക്കുന്ന പ്രതീതി. എങ്ങനെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന് കരുതി ചിലരെ സഹായിച്ചു, പക്ഷേ ഇന്നവർ ഞാൻ ഏതാണ്ട് ഉപദ്രവം ചെയ്തതുപോലെയാണ് എന്നെ കാണുന്നത്. സ്വന്തം ഉയർച്ചയ്ക്കു വേണ്ടി ആരുടെ തലയിലും ചവിട്ടിക്കയറുവാൻ മടിക്കാത്ത മനുഷ്യർ. എന്തുകൊണ്ടാണ് ദൈവം നിഗളത്തെ വെറുക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ? അഹങ്കാരം മനുഷ്യനെ മൃഗത്തെപ്പോലെ പ്രവർത്തിപ്പിക്കുന്നു. സത്യത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതായത് അഹങ്കാരത്തിൽ കഴിയുമ്പോൾ, അവൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലാണ്. ദൈവത്തെ കൂടാതെയാണ് മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന് വാദിക്കുമ്പോൾ ഈ അഹങ്കാരമാകുന്നു വാസ്തവത്തിൽ പ്രകടമാകുന്നത്. ദൈവം മനുഷ്യനോട് പറയുന്നു, ഞാൻ നിന്നെ എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, പക്ഷെ നീ പാപം ചെയ്ത് നശിച്ചു. മൃഗത്തെക്കാൾ നശിച്ച അവസ്ഥയിലാണ് നീ ഇന്ന്. വീണ്ടും വീണ്ടും ദൈവം പറയുന്നത് താൻ നിഗളത്തെ വെറുക്കുന്നു എന്നാണ്. ഏദോമിന്റെയും ഇസ്രായേലിന്റെയും അന്ത്യം കാണണമെങ്കിൽ എന്നോടൊപ്പം ക്രിസ്തുവിന്റെ സമയത്തേക്ക് വരിക. ഗലീലയ കടൽ പുറത്തുകൂടി ശമരിയിലെ പൊടി നിറഞ്ഞ നിരത്തിലൂടെ യെരുശലേമിന്റെ ഇടുങ്ങിയ തെരുവിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് ഞാൻ കാണുന്നു. അവന്റെ പേര് യേശു എന്നാണ്. അവൻ യാക്കോബിന്റെ വംശപാരമ്പര്യത്തിൽ ഉള്ളവനാകുന്നു. അതേ കാലത്ത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെയും ഞാൻ കാണും. അവന്റെ പേര് ഹേരോദാവ് എന്നാണ്. അവൻ ഒരു ഏദോമ്യൻ അഥവാ ഏശാവിന്റെ വംശത്തിൽപ്പെട്ടവനാകുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ഹേരോദ് യേശുവിനെ കൊല്ലും. അതിനു മുൻപ് ആ ദേശത്തു നിന്നും ഓടിപ്പോയിക്കൊള്ളുക എന്ന് ഒരു മുന്നറിയിപ്പ് യേശുവിന് ലഭിച്ചപ്പോൾ യേശു പറഞ്ഞു, പോയി ആ കുറുക്കനോട് പറക എന്ന്. കുറുക്കനോ? അതെ, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 13:32. ഒടുവിൽ യേശുവിനെ ഹേരോദിന്റെ മുൻപാകെ ന്യായം വിധിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ ക്രിസ്തു തന്റെ വായ ഹേരോദിന്റെ മുൻപാകെ തുറന്നുപോലുമില്ല. അതാ അവിടെ അവൻ നിൽക്കുന്നു. യേശുവും ഹേരോദും ഏശാവിന്റെയും യാക്കോബിന്റെയും വംശത്തിലെ രണ്ട് കണ്ണികൾ, ആ ചങ്ങലയിലെ രണ്ട് കണ്ണികൾ. പ്രിയരെ, അഹങ്കാരം വരുത്തി വെക്കുന്ന വിന എത്ര ഭയാനകമാണ്! നമുക്കിത് സൂക്ഷിക്കാം. ദൈവത്തിൽ കൂടുതലായി നമുക്ക് ആശ്രയിക്കുവാൻ കഴിയണം. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിത്തീരുക എന്നുള്ളത് ആയിരിക്കണം എന്റെ ജീവിതത്തിലെ പ്രഥമമായ ലക്ഷ്യം. അത് മാത്രമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടതും അതിനുവേണ്ടിയിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടതും. ഇവിടെ ഇതാ ദൈവത്തിൽ നിന്നും അകന്ന അഹങ്കാര മനോഭാവത്തോടുകൂടെ പോകുന്ന മനുഷ്യൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം അഹങ്കാര മനോഭാവമുണ്ടോ? ദൈവഹിതം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അതിനോട് മറുതലിക്കുന്ന ആ മനോഭാവം എങ്കിൽ ദൈവകരങ്ങളിലേക്ക് താങ്കളെ സമർപ്പിക്കും. ദൈവം താങ്കളെ താഴ്മയുള്ളവനായി, ദൈവത്തിന് കൊള്ളാകുന്നവനായി ഉപയോഗിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. അവിടുത്തെ വചനം എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ ദിവസം ഞങ്ങളെ വഴി നടത്തുന്നത്. ഞങ്ങൾ ആ വചനത്തിൽ ആശ്രയിപ്പാൻ, അത് പഠിച്ച് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വിനയത്തോടെ അതനുസരിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും പ്രയോജനമുള്ളവരായി നിൽപ്പാൻ സഹായിക്കുകയും ചെയ്യണം. ക്രിസ്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകട്ടെ. ആമേൻ.